പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി മൂന്നാം ഭാഗത്തേക്ക് അടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലേവ്യ പുസ്തകം 21:22 തിരുവചനമാണ്. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിക്കേണ്ടതിന് എൻ്റെ എല്ലാ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് ആചരിക്കണം. പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ മൂന്നാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം. BC 1686 സീനായ് പർവ്വതത്തിൽ വെച്ച് രചിച്ചത് മോശയാൽ രചിക്കപ്പെട്ടതാണ് ഈ പുസ്തകം എന്ന് അനുമാനിക്കുന്നു. ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പുസ്തകം എഴുതപ്പെട്ടത് ഇസ്രായേൽ ജനം വാഗ്ദത്ത കാനാനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം ആ ബാസാൻ രാജാവ് സീഹോനെയും അതുപോലെ ആ ഓഗിനെയും കീഴ്പ്പെടുത്തിയ യുദ്ധത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടടുത്താണ് വാഗ്ദത്ത കാനാനിലേക്ക് ഇസ്രായേൽ ജനത്തിന് പ്രവേശിപ്പാൻ ഇടവന്നത്. പ്രിയപ്പെട്ടവരെ, അത് പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ വേദപുസ്തകത്തിൽ എല്ലാ പുസ്തകത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഉണ്ട് എന്ന് നാം പറഞ്ഞല്ലോ. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് വിധത്തിലാണ്. അതിലൊന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ളതാണ്, രണ്ടാമത്തേത് വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന നിലയിലുമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് പലപ്പോഴും പലവിധ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. വ്യാധികൾ, രോഗങ്ങൾ, ശത്രുരാജ്യങ്ങളുടെ ആക്രമണത്താൽ കീഴ്പ്പെടുത്തപ്പെടുക, സ്തോത്രം, തുടങ്ങി അനേകം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 107:6-19, 19:28 എന്നീ വാക്യങ്ങളിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് വായിക്കുന്നു. കഷ്ടതകൾ കൊണ്ട് നിറഞ്ഞ അനുഭവം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൻ്റെ കാരണങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ചട്ടങ്ങളെയും ദൈവത്തിൻ്റെ വിധികളെയും ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ അനുസരിച്ച് നടക്കാൻ ദൈവം കൽപ്പിച്ച കൽപ്പനകളിൽ നിന്നും ഇസ്രായേൽ വിട്ടുതിരിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ ദേശവും കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കും ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ ചട്ടങ്ങളും ദൈവത്തിൻ്റെ വിധികളും രാജ്യത്തിൻ്റെ നിയമങ്ങളും രാജ്യത്തിൻ്റെ ചട്ടങ്ങളും നാം ലംഘിച്ചതിൽ വലിയ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് പകൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആരോഗ്യ പ്രവർത്തകരും തങ്ങളാവോളും തങ്ങളാൽ ആവോളും അത്യധ്വാനം ചെയ്യുകയും അതോടുകൂടെ നമ്മോട് അനുസരിച്ച് നടക്കേണ്ടതിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നാം അവയെ അവഗണിച്ചാൽ ആപത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാറ്റിലും ഉപരി സൃഷ്ടിദാവദയം ലോകാരംഭം മുതൽ വച്ചിരിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും മാറ്റാൻ ആർക്കും ദൈവം അധികാരം നൽകിയിട്ടില്ല. ഓ, കുടുംബജീവിതം സംബന്ധിച്ച്, വ്യക്തിജീവിതം സംബന്ധിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഓ, അനേക അനേക ചട്ടങ്ങളും വിധികളും ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. അവ അഴിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ സ്വതന്ത്രം മലിനപ്പെടുത്തുകയും ചെയ്താൽ ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത മഹാകഷ്ടത്തിലൂടെ ചിലപ്പോൾ നാം കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് സ്വതന്ത്ര ചരിത്രം എന്നും തിരിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാലത്ത് നാം എവിടെ തെറ്റിപ്പോയെന്നറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് യേശു ക്രിസ്തുവിനെ രണ്ട് വിധത്തിൽ ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ഒന്ന്, അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ തെറ്റിന്റെ കുറ്റബോധത്തിൽ ഇരിക്കേണ്ടെന്ന കാര്യം ഇന്ന് പകൽ നമുക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ പാപങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ കാൽവരി ക്രൂശിൽ പരിഹാരം വരുത്തി. ഒന്ന് യോഹനാൻ 1:7 എഴുതിയിരിക്കുന്നത് പോലെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകാൻ ആ പകരപ്പെട്ട ഒഴുക്കപ്പെട്ട തിരുരക്തത്തിന്റെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് ദൈവസ്ഥൻ വിടുതലും വിജയം പ്രാപിപ്പാൻ സർവശക്തൻ നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. രണ്ടാമതായി, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസ്ത മഹാപുരോഹിതൻ എന്നുള്ളതാണല്ലോ. ഓ ഹലരു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഓ ഹലരു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, ഹലരു, ശുശ്രൂഷ പൂർത്തീകരിച്ച്, മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതകൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് വിശ്വസ്ത മഹാപുരോഹിതനായി അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് ഓ ഹലരു, ഭയപ്പെട്ട് മാറി നിൽക്കാതെ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യതയിൽ ജയത്തോടെ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപയും ബലവും നൽകുമാറാകട്ടെ. അത് പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഈ ആലോചന നമുക്ക് ഏവർക്കും ധൈര്യവും ബലവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും നൽകുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ഈ ആലോചന മേൽ പകർന്ന് ഇത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്കും വിടുതലിനും സൗഖ്യത്തിനും സ്വാതന്ത്ര്യത്തിനും ശുദ്ധീകരണത്തിനും കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകല ജനതയെയും അധികാരമുള്ള കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രോഗത്താലും വ്യാധികളാലും വലഞ്ഞവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വിടുതലും പ്രാപിച്ച് സ്വാതന്ത്ര്യത്തോടെ ബലപ്പെട്ട് എഴുന്നേൽക്കാൻ സ്വർഗമടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ പൊതിയ എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്ക്. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവരെയും ബലപ്പെടുത്ത് സൗഖ്യമാക്കി ശക്തി നൽകുക. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തന്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ.